കലക്കി ഇത് മതി ഇത് മതി.
അങ്ങനെ ഒരു ഒരു പാട്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു കെ പി ഉദയവാനന്ദ സാറിൻ്റെ അത് മുത്തുരുക്കി മുത്തുരുക്കി പാടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തരങ്ങണി സ്റ്റുഡിയോയിൽ അവിടുത്തെ ട്രാക്സ് പാടിക്കൊണ്ടിരുന്നു. ചിത്ര ചേച്ചിക്ക് പാടിയിട്ടുണ്ട്, ജാനകിയമ്മയ്ക്ക് പാടിയിട്ടുണ്ട്, സുജുവിന് പാടിയിട്ടുണ്ട്, പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കീഴിൽ, ഔസേപ്പച്ചൻ മാഷ്, വിദ്യാധരൻ മാഷ്, അങ്ങനെ അങ്ങനെ കുറേ, രവീന്ദ്ര മാഷിന് അവർക്ക് പിന്നെ കുറേ മോഹൻ സിത്താരാം, ദർശൻ രാമൻ, അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന ഒരുവിധ മ്യൂസിക് ഡയറക്ടേഴ്സിനെ, കണ്ണൂർ രാജൻ മാഷ്, ഇതൊക്കെ ഞാൻ തരങ്ങണിയിൽ ട്രാക്ക് പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ അങ്ങനെ ഞാൻ പാടിയതാണ്, മാമലകൾക്കപ്പുറത്ത് ഞാൻ പാടിയത് കേട്ടിട്ടാണ്, അങ്ങനെ കേട്ടിട്ടാണ് ദാസേട്ടൻ ആ പാട്ട് ഞാൻ തന്നെ പാടിയാൽ മതി, അവളെ കൊണ്ട് തന്നെ അത് പാടിപ്പിച്ചോളൂ, വേറെ ഫീമെയിൽ പാടണ്ടെന്ന്. അത് ഞാൻ ശരിക്കും എന്നെ കൊണ്ട് ട്രാക്ക് പാടിപ്പിച്ചാണ് മോഹൻ സിത്താര, മാമലകൾക്കപ്പുറത്തെ ഫിലിമിലെ പാട്ടുകൾ രണ്ട് പാട്ടും. അലി അക്ബർ സാറാണ് അത് കേട്ടോ, അലി അക്ബർ സാറാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ അത് രണ്ട് പാട്ടും ഞാൻ ട്രാക്ക് പാടിയതാണ്. അപ്പോൾ ദാസേട്ടൻ അത്, ദാസേട്ടൻ വോയിസ് പാടാൻ വരുന്ന സമയത്ത് ദാസേട്ടൻ കേട്ടിട്ട് പറഞ്ഞു ഫീമെയിൽ പാടിയത് അവൾ തന്നെ പാടിക്കോട്ടെ, അത് മാറ്റണ്ട, ആ ശബ്ദം തന്നെ ഇരുന്നോട്ടെ എന്ന് ദാസേട്ടൻ ദാസേട്ടനാണ് അത് ഓക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെയൊരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെയാണ് ആ രണ്ട് പാട്ടും ആ ഫിലിമിൽ, എനിക്ക് തോന്നുന്നു വളരെ നല്ല കുപ്പിവള കാസറ്റിലുണ്ട്, ബട്ട് ഫിലിമിൽ ഉച്ചാലിത്തര മലവാൻ ഫിലിമിലുണ്ട്. വളരെ നല്ല കുപ്പിവള സോങ് ദാസേട്ടൻ, ദാസേട്ടൻ അതേ സെയിം സോങ് വളരെ നല്ല കുപ്പിവള പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ദാസേട്ടൻ്റെ പാട്ടാണ് ഫിലിമിൽ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാസറ്റിൽ പക്ഷേ ഞാൻ പാടിയത് വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ്, പിന്നെ ഞാൻ മെച്ചുവേർഡായതിനു ശേഷം അതിലാണ് ആദ്യമായിട്ട് പാടുന്ന മാമലകൾക്കപ്പുറത്തെ ഫിലിമിലാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ സമയം അത്രയും ഞാൻ തരങ്ങണിയിലെ മെയിൻ ട്രാക്ക് പാടുന്നൊരു സിംഗറായിരുന്നു. പിന്നെ ജെറിയമൽ ദേവ് സാറിൻ്റെ ആയിരം കണ്ണുമായി, അതാണ് എൻ്റെ ഫസ്റ്റ് ട്രാക്ക്. ജെറിയമൽ ദേവ് സാറിൻ്റെ അതൊക്കെ പറയണമെങ്കിൽ കുറേ കഥകളുണ്ടെന്ന്, അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്തത്. കാരണം ജെറിയമൽ ദേവ് സാറിൻ്റെ ആയിരം കണ്ണുമായി ആ ഫിലിമിൻ്റെ റെക്കോർഡിംഗ് ദിവസം, അപ്പം ഞാൻ കോറസ് പാടുകയായിരുന്നു. അപ്പം ഞങ്ങളൊരു അഞ്ച് പേരുണ്ട്, വളരെ നന്നായിട്ട് കോറസ് പാടുന്ന ഞങ്ങൾ അഞ്ച് പേരാണ് സ്ഥിരമായിട്ട് തരങ്ങണിയുടെ കാസറ്റ്സ് ആണെങ്കിലും ഫിലിമിനാണെങ്കിലും ഒക്കെ അത് ഞങ്ങളായിരുന്നു കോറസ് പാടിക്കും. ഞങ്ങൾ അഞ്ച് സിംഗേഴ്സേ ഉള്ളൂ. അപ്പം അന്ന് ട്രാക്ക് പാടേണ്ട ലേഡി വന്നില്ല തരങ്ങണി സ്റ്റുഡിയോയിൽ. ഈ ലാത്തിരി പൂത്തിരി മുന്തിരിച്ചപ്പോൾ സോങ്ങും ആയിരം കണ്ണുമായി സോങ്ങും ട്രാക്ക് പാടാൻ ഒരു ലേഡി അവർ പുറത്തുനിന്ന് വിളിച്ചിരുന്നു. ആ ലേഡി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെക്കോർഡിസ്റ്റ് ബാലകൃഷ്ണൻ സാറും ജെറി അമൽദേവ് സാറും കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഓൾറെഡി ഓർക്കസ്ട്ര എല്ലാം വന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ട്രാക്ക് സിംഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം കോൾ ഷീറ്റ് ഒരു ദിവസം സ്റ്റുഡിയോ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സമയം പോകണ്ടെന്ന് വെച്ചിട്ട് റെക്കോർഡിസ്റ്റ് ബാലകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ജെറിയമൽ സാറിനോട് പറഞ്ഞു, നമുക്ക് ഈ കോറസ് സിംഗേഴ്സിൽ ഓരോരുത്തരെയും ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതിലാരെങ്കിലും നന്നായിട്ട് പാടുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ട്രാക്ക് പാടിപ്പിക്കാം. അങ്ങനെ ഞങ്ങളെ അഞ്ച് സിംഗേഴ്സിനെയും കോറസ് പാടാനായിട്ട് വിളിച്ചു. അപ്പോൾ അത് അന്നും എൻ്റെ ദൈവാധീനം എന്നെയാണ് സെലക്ട് ചെയ്തത് ട്രാക്ക് പാടാനായിട്ട്. അപ്പം ഞാനാണ് ആയിരം കണ്ണുമായി സോങ്ങും ലാത്തിരി പൂത്തിരി മുന്തിരിച്ചപ്പോൾ ആ പാട്ടും രണ്ട് പാട്ടും ഞാനാണ് ചിത്ര ചേച്ചിക്ക് വേണ്ടി ജെറിയമൽ സാർ എന്നെ കൊണ്ടാണ് ട്രാക്ക് പാടിപ്പിച്ചത്. അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ ട്രാക്ക് പാടുന്നത്, ആദ്യമായി തരങ്ങണി സ്റ്റുഡിയോയിൽ ട്രാക്ക് പാടുന്ന അതിനാണ്. പിന്നെ അതിനുശേഷം സ്ഥിരമായിട്ട് എല്ലാവരും, ഈവൻ ജെറിയമൽ സാറ് പോലും അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് കാസറ്റ്സ്, ആലപ്പി രംഗമാഷ് കുറേ പാടിയിട്ടുണ്ട്. ആലപ്പി രംഗമാഷിൻ്റെ, ആലപ്പി രംഗമാഷിൻ്റെ അല്ലാതെ തന്നെ ഞാൻ കുറേ ഡാൻസ് ഡ്രാമ അങ്ങനത്തെ കാസറ്റ്സിലൊക്കെ, ഡിവോഷണൽ കാസറ്റ്സിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഔസേപ്പച്ചൻ മാഷ്, പിന്നെ ഉഷ ഖന്ന, ബോംബെയിലെ മ്യൂസിക് ഡയറക്ടർ ഉഷ ഖന്ന, രവീന്ദ്രൻ മാഷ്, കണ്ണൂർ രാജൻ മാഷ്, പിന്നെ എന്താണ് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരുവിധം കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ പാടാനുള്ളൊരു, ഈവൻ ട്രാക്സ് ആണെങ്കിൽ പോലും അവരുടെ കീഴിൽ പാടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. കാവൽ മാലാഖമാരേ കണ്ണടക്കരുതേ താഴെ പുൽ തൊട്ടിലിൽ രാജരാജൻ വരുന്നാരേ. ഈ പാട്ട് ഞാൻ തന്നെയാണ് ട്രാക്ക് പാടിയത് സുജുവിന് വേണ്ടിയിട്ട്. പിന്നെ കിളിയെ കിളിയെ നറുതേൻ മൊഴിയെ ശിശിരങ്ങളെ വഴിയേ, ആ പാട്ട്. അപ്പം അതൊക്കെ എനിക്ക് പക്ഷെ വളരെ സന്തോഷമാണ്, കാരണം അത്രയും നമുക്ക് പാടാൻ ഇവരുടെ കൂടെയൊക്കെ പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ, പിന്നെ അധികം അതുമല്ല വിത്ത് ഓർക്കസ്ട്രയുടെ കൂടെ പാടുക എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ പഴയ പാട്ടുകളോട് നമുക്ക് ഇത്രയും സ്നേഹം തോന്നാനും, ഈവൻ സുശീല അമ്മ, ജാനകി അമ്മ, ദാസേട്ടൻ, ജയചന്ദ്രൻ ചേട്ടനൊക്കെ, അവരെയൊക്കെ നമ്മളിപ്പോഴും മനസ്സിൽ നമിക്കുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ ആ ഓരോ പാട്ടുകളും ഓർക്കസ്ട്രയുടെ കൂടെ എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് അവർ ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ എന്തോരം ബുദ്ധിമുട്ടി, ഒരാൾ തെറ്റിച്ചാൽ പിന്നെ അവരാദ്യം തൊട്ട് പാടണം. ഈവൻ ഇപ്പോൾ പാട്ടുകാർ തെറ്റിച്ചില്ലെങ്കിൽ, ഇൻസ്ട്രുമെൻസ് ആരെങ്കിലും തെറ്റിച്ചാൽ പിന്നെ ആ പാട്ട് ഫ്രം ദ ബിഗിനിങ് പാടണം. അതിനുശേഷമാണ് ദാസേട്ടൻ, പിന്നെയാണ് ഹൃദയവനിയിലെ ഗായികയൊക്കെ. അങ്ങനെയാണ് എൻ്റെ പാട്ട് പാടി കേട്ടിട്ടാണ് അതെല്ലാം ഓക്കെ ആക്കിയത്. ദാസേട്ടനാണ് അതെല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ, ഇനി എന്തിനാ വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ശ്യാം സാറിൻ്റെ ഹൃദയവനിയിലെ ഗായികയോ അതൊക്കെ അങ്ങനെയാണ് ദാസേട്ടൻ തന്നെയാണ് ഓക്കെ ആക്കിയത്. ഇറ്റ് മീൻസ് ദാസേട്ടൻ പറഞ്ഞപ്പോൾ പിന്നെ അതിന് വേറെ, ദാസേട്ടൻ പറഞ്ഞപ്പോൾ പിന്നെ അതിന് വേറെ ആരും ഒന്നും മറുത്തൊന്നും പറയില്ലല്ലോ. അപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നീടാണ് ദാസേട്ടൻ്റെ കൂടെ എന്നെ ഫസ്റ്റ് തമിഴ്നാട്ടിലാണ് പ്രോഗ്രാമിന് വിളിക്കുന്നത്. അങ്ങനെ ഞാനും എൻ ഫാദറും ദാസേട്ടനും കൂടി ദാസേട്ടൻ്റെ കാറിലാണ് ഞങ്ങൾ ഒന്നിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് തമിഴ്നാട്ടിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ട് വന്നത്. അന്ന് സുജാതയ്ക്ക് എന്തോ തൊണ്ട എന്തോ കുറച്ച് സുഖമില്ലാതെ വയ്യായികയായിരുന്നു, അപ്പോൾ വന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്, നീ വൈകുന്നേരം തമിഴ്നാട്ടിൽ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് നീ ഉടനെ റെഡിയായി കുറച്ച് തമിഴ് പാട്ടുകളുടെ സോങ്സ് ബുക്ക് എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. പിന്നെ അതിന് ശേഷം പിന്നെ ദാസൻ്റെ മിക്ക പ്രോഗ്രാമിനും എന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷമാണ് ദാസൻ്റെ കൂടെ ഈ ഫോറിൻ കൺട്രിപ്പിലും എന്നെ ഉൾപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ദാസൻ്റെ കൂടെ ഒരു 5 വർഷം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ പാടാനുള്ളൊരവസരം. അപ്പോൾ അത് കാരണം ഒന്ന് ബ്രേക്ക് വന്നു. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് ദാസനെ വിളിക്കുമ്പോൾ പോകാതിരിക്കാനും പറ്റില്ല, അപ്പോൾ നമ്മൾ പോയല്ലേ പറ്റൂ. അപ്പോൾ എന്നുവെച്ചാൽ അതൊരു ഭാഗ്യമാണല്ലോ, അത്രയും വലിയൊരു സിംഗറിൻ്റെ കൂടെ നമ്മൾ പോയി പാടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താനും. ചില സ്ഥലങ്ങളിൽ മാത്രം സുജുവും കൂടെ വന്നിരുന്നു, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ദാസൻ്റെ കൂടെ പോയിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ആ ഒരു ഗ്യാപ്പ് വന്നു, ഫിലിം ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും കുറച്ചൊരു ഗ്യാപ്പ് വന്നു. പിന്നെയാണ് ദാസേട്ടൻ പറഞ്ഞത്, നീ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നതിനേക്കാളും നീ മദ്രാസിലേക്ക് വന്ന് താമസിക്കുമെന്ന് പറഞ്ഞിട്ട് 1992 ഞങ്ങൾ മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മദ്രാസിൽ വന്നതിന് ശേഷമാണ് ഇളയരാജ സാറിനെ പോയി കാണുന്നതും, സാറ് തമിഴിലേക്കുള്ള ഒരു ഇൻട്രഡക്ഷൻ സാറാണ് എന്നെ തമിഴിലേക്ക്. അങ്ങനെയാണ് പിന്നീടാണ് ജോൺസൺ മാഷിൻ്റെ കീഴിലൊക്കെ ഞാൻ പിന്നീടാണ് ഫിലിമിൽ പാടുന്നത്. വീണ്ടും ജനാതിന് മറ്റ് പടങ്ങളിലൊക്കെ ആരുനീര രുദ്ര ആ പാട്ടൊക്കെ പിന്നീടാണ് പാടുന്നത്. എസ് പി വെങ്കടേഷ് സാറിൻ്റെ അടുത്തൊക്കെ മദ്രാസിൽ വന്നതിന് ശേഷമാണ്. എം എം കീരവാണി സാറിൻ്റെ അടുത്തൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ഞാൻ എം കീരവാണി സാറിൻ്റെ അടുത്ത് എന്നെ പരിചയപ്പെടുത്തിയ ചിത്രചേച്ചിയാണ്. ചിത്രചേച്ചി പാടേണ്ട ഒരു ശ്ലോകം, ഒരു ദൈവം ഒരു പട ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലിടുന്ന ഒരു ശ്ലോകം പാടണമായിരുന്നു. അപ്പം അന്ന് ചിത്രചേച്ചിക്ക് അന്ന് വേറെ റെക്കോർഡിങ്ങിന് പോകേണ്ട അർജൻറ്റായിട്ട് പോകേണ്ടുള്ളത് കൊണ്ട് അപ്പോൾ എം എം കിരവാണി സാറിന് ആ പാട്ട് അപ്പം തന്നെ റെക്കോർഡ് ചെയ്യുകയും വേണം. അപ്പോൾ വേറെ സിംഗർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എൻ്റെ പേരാണ് പറഞ്ഞ്, ചേച്ചിയുടെ കാറിൽ തന്നെ എന്നെ എം എം കിരവാണി സാറിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും സാറിൻ്റെ അടുത്ത് എന്നെ ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞ് പാടി. അങ്ങനെയാണ് ആ ശ്ലോകം ഞാൻ അവസാനം ഞാൻ പാടി. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരുവിധം തെലുഗു ഫിലിമിലൊക്കെ എന്നെ പാടാൻ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ മദ്രാസിൽ കുറച്ച് നാൾ, പിന്നെ 1998 വരെ മദ്രാസിലായിരുന്നു. 1998 കല്യാണം കഴിഞ്ഞു. പിന്നെ റിയാദിൽ ഹസ്ബൻഡോടെ റിയാദിലുണ്ടായിരുന്നു 1-7 മാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്നു. 2001 കുവൈറ്റിൽ വന്നു. പിന്നെ അതുകൊണ്ട് ഇതുവരെ കുവൈറ്റിൽ തന്നെയാണ്. അപ്പോൾ അതാണ് അത് പിന്നെ ഇതൊക്കെ ഇത്രയും നമ്മൾ അതിൽ മെൻഷൻ ചെയ്യാൻ, അങ്ങനെ ഓരോരോ കഥകൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഓരോ കഥകളുണ്ട്. പക്ഷെ ഇതൊക്കെ ഇതിനകത്ത് നമ്മളൊരു പ്രൊഫൈലിനകത്ത് ഇതൊക്കെ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അതൊന്നും മെൻഷൻ ചെയ്യാതെ അങ്ങ് പോയത്. ഓക്കെ കിരൺ, സോറി ഒത്തിരി ഡിസ്റ്റേബ് ചെയ്തു. ഇത്രയും പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞ് ഡിസ്റ്റേബ് ചെയ്തു, എനിക്ക് സോറി കേട്ടോ. ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു കുറച്ചൊരു എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഫോട്ടോസ് തരികയാണ്, പ്ലീസ് അത് കിരണ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇട്ടോളൂ. അതിലേതാണ് ഇടാൻ കൂടുതൽ ഇഷ്ടം തോന്നിയത്, ഏത് ഫോട്ടോസ് ഇട്ടാലാണ് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ കിരൺ ഇട്ടോളൂ. അതല്ല മൊത്തം ഇട്ടാൽ എനിക്ക് സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ഫോട്ടോസും കൂടി ഒന്ന് അയക്കുകയാണ്. ഓക്കെ കിരൺ, സോറി ഫോർ ഡിസ്റ്റർബിങ് യു. ഓക്കെ, താങ്ക് യു കിരൺ.